Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ.
വചനധ്യാനമിത് ദൈവജീവനിൽ ശക്തിയിൽ നമ്മെ നയിക്കും വീഥീത് വചനവീഥി വചനവീഥി വചനവീഥി.
വിലാപഗീതം സങ്കീർത്തനം 51 പഠനത്തിന്റെ രണ്ടാം ഭാഗമാണിന്ന് പദങ്ങളുടെ വ്യാഖ്യാനത്തിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. ദൈവത്തെ വ്യക്തി വിളിച്ചപേക്ഷിക്കുന്നതാണ് വിലാപം. സഹായത്തിനു വേണ്ടിയുള്ള നിലവിളിയാണിത്. വിലപിക്കുന്നവൻ ദൈവത്തിന്റെ സാന്നിധ്യവും പ്രാധാന്യവും തന്റെ ജീവിതത്തിൽ അംഗീകരിക്കുന്നു. മാത്രമല്ല, ദൈവത്തിന്റെ മുൻപിൽ ആരാധകൻ അല്ലെങ്കിൽ സങ്കീർത്തകൻ ദരിദ്രനും ക്ലേശിതനുമായിട്ടാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. അതിനാൽ പദങ്ങളിൽ വിലാപത്തോടൊപ്പം യാചനയുടെ വരികളും ഭാവങ്ങളും കാണാം. സങ്കീർത്തകൻ പദങ്ങളിൽ പ്രകടമാക്കുന്ന ദുഃഖത്തിൻ്റെയും മനോവ്യഥയുടെയും വിവരണത്തിനൊപ്പം ആവശ്യങ്ങളുടെ അവതരണം, ആവലാതിയുടെ വിസ്താരം തുടങ്ങിയവയും പദങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്നത് വ്യാഖ്യാന പഠനത്തിലൂടെ ഒന്നൊന്നായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. നാം പഠന വിഷയമാക്കിയിരിക്കുന്ന 51 സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ മാത്യു മുളവനയും ജെറി അമൽദേവുമാണ്. ആലാപനം രാജലക്ഷ്മിയും സംഘവും. ഈ സങ്കീർത്തനത്തിൽ ആകെയുള്ള 19 പദങ്ങളിൽ അല്ലെങ്കിൽ വരികളിൽ ആദ്യത്തെ 6 പദങ്ങളാണ് ഈ പ്രക്ഷേപണത്തിൽ നാം പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ 2 പദങ്ങളുടെ വ്യാഖ്യാനത്തോടെ നമുക്കിന്ന് ഏറെ പ്രശസ്തമായതും ജനഹൃദയങ്ങളിൽ പതിഞ്ഞിട്ടുള്ളതുമായ 51 സങ്കീർത്തനത്തിൻ്റെ വരികൾ പരിശോധിക്കാം. പദങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും അല്ലെങ്കിൽ അവയുടെ അവതരണത്തിൽ നിന്നും ദൈവത്തോടുള്ള തീവ്രമായ യാചനയാണവയെന്ന് മെല്ലെ നമുക്ക് വ്യക്തമാകും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണേ. അങ്ങേ കാരുണ്യാതിരേകത്തിനൊത്ത് എന്റെ അകൃത്യങ്ങൾ മായിച്ചുകളയണമേ. എന്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. പാപത്തിൽ നിന്നെന്നെ അങ്ങ് ശുദ്ധീകരിക്കണേ. കൊടിയ വിപത്തിൽ അല്ലെങ്കിൽ വലിയ ദുരിതത്തിൽ സങ്കീർത്തകൻ ദൈവത്തിന്റെ കൃപയ്ക്കും കാരുണ്യത്തിനും വേണ്ടി അപേക്ഷിക്കുകയാണ്. കാരണം പാപിക്ക് ദൈവസന്നിധിയിൽ നിൽക്കാൻ സാധിക്കില്ലെന്ന് സങ്കീർത്തകന് നല്ലവണ്ണം അറിയാം, നല്ല ബോധ്യമുണ്ട്. ദൈവമനുഷ്യ ബന്ധത്തിന് അപരാധങ്ങൾ പ്രതിബന്ധമാണ്. പാപത്തിൻ്റെ ഫലമായ ആധ്യാത്മിക ദുഃഖത്തിലും ദുരിതത്തിലുമാണ് സങ്കീർത്തകൻ. ദൈവത്തോടുള്ള ബന്ധം കാര്യമായി കരുതുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഗവനിക്കുന്നതുകൊണ്ടാണ് പാപത്തെ ഗുരുതരമായി സങ്കീർത്തകൻ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് പാപങ്ങൾ മായിച്ചു കളയണമേ എന്ന് അപേക്ഷിക്കുന്നത്. ദൈവത്തിനു മാത്രമേ പാപം പൊറുക്കുവാൻ സാധിക്കൂ. നമ്മുടെ മനസാക്ഷിയെ കഴുകി വെടിപ്പാക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ദൈവം തന്നെ. ഇനി ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ അദ്ദേഹം തൻ്റെ വീഴ്ചയിൽ അനുതപിക്കുന്നു, ദൈവത്തോട് കരഞ്ഞ് മാപ്പിരക്കുന്നു. മാത്രമല്ല, ദൈവീക കാരുണ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെക്കുറിച്ചും ഇസ്രായേലിലെ പ്രവാചകൻ നാഥാനും രാജാവിനെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ക്രൈസ്തവ ജീവിതത്തെയും സഭാജീവിതത്തെയും സമകാലീനമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ വ്യാഖ്യാനത്തെ വിലയിരുത്താവുന്നതാണ്. സഭയെ അല്ലെങ്കിൽ സഭാ ദൗത്യത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ ശൈലിയിൽ വീക്ഷിക്കാവുന്നതല്ല, മറിച്ച് അതൊരു ദൈവീക സ്ഥാപനമായി മനസ്സിലാക്കിക്കൊണ്ട് അത് ദൈവസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്രോതസ്സും ഭൂമിയിൽ ദൈവസ്നേഹത്തിൻ്റെ അടയാളവുമായി മനസ്സിലാക്കേണ്ടതാണ്. ദാവീദ് രാജാവിൻ്റെ മാനുഷികതയിൽ ഉതിർക്കൊണ്ട പാപബോധത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും വികാരങ്ങളിൽ മനുഷ്യ മനസ്സുകളുടെ സാർവലൗകികത നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, കണ്ടെത്താവുന്നതാണ്. ദൈവിക കൽപ്പനകൾ പഠിച്ചും അവ മനസ്സിലാക്കിയും വളരുന്നവർക്ക് ജ്ഞാനസ്നാനം വഴി ക്രൈസ്തവ ജീവിതത്തിൻ്റെ എല്ലാ മൗലിക മൂല്യങ്ങളും നേട്ടങ്ങളും ലഭിക്കുന്നുണ്ട് എന്നോർക്കണം. 51-ാം സങ്കീർത്തനത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള പദങ്ങൾ അത് സ്ഥാപിക്കുന്നു. പിന്നെ സങ്കീർത്തകൻ പാപങ്ങൾ ഏറ്റുപറയുകയാണ് ഈ പദങ്ങളിൽ. അനുതാപത്തിൻ്റെ ആദ്യ പടിയാണ് പാപസങ്കീർത്തനം. എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപമെപ്പോഴും എന്റെ കൺമുൻപിലുണ്ട്. അങ്ങയ്ക്കെതിരായി, അങ്ങയ്ക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു, അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണു ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിലൊരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയപരമാർത്ഥതയാണ് അങ്ങാഗ്രഹിക്കുന്നത്, ആകയാൽ എന്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. അനുതാപത്തിലേക്കുള്ള ആദ്യത്തെ പടി പാപം അംഗീകരിക്കുകയാണ്. സങ്കീർത്തകന്റെ അപരാധ ബോധത്തിന്റെ ആത്മാർത്ഥത പ്രകടമാക്കുന്നതാണ് മൂന്നാമത്തെ പദം. ഈ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപമെപ്പോഴും എന്റെ കൺമുൻപിലുണ്ട്. പ്രാർത്ഥനയിൽ തുറവോടെ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് സങ്കീർത്തകന് ഇത് സാധിക്കുന്നത്. ദൈവത്തിനെതിരായി പാപം ചെയ്തു എന്ന് എളിമയിലേറ്റു പറയുകയാണ് ഗായകൻ. മനുഷ്യനെതിരായ സഹജീവികൾക്കെതിരായ പാപങ്ങളും ദൈവത്തിനെതിരാണെന്ന് സങ്കീർത്തകൻ കാണുന്നു, മനസ്സിലാക്കുന്നു. ജോസഫിനെ പാപം ചെയ്യാൻ ഫറവോന്റെ ഭാര്യ നിർബന്ധിച്ചപ്പോൾ ജോസഫ് പറയുന്നത്, ഞാൻ എങ്ങനെ ദൈവത്തിനെതിരായി പാപം ചെയ്യും എന്നല്ലേ. ദൈവം നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നു, നമുക്ക് മാപ്പ് നൽകുന്നു, നവജീവൻ പകരുന്നു. അവിടുന്ന് കാരുണ്യമുള്ളവനും പ്രസാദമുള്ളവനും ക്ഷമയും അചഞ്ചലമായ സ്നേഹമുള്ളവനും വിശ്വസ്തനുമാണ്. ഒപ്പം അവിടുന്ന് പാപത്തെ വെറുക്കുന്നവനുമാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിലുരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഈ പദത്തിൽ 5-ാമത്തെ പദത്തിൽ സങ്കീർത്തകൻ ഇങ്ങനെ വിലപിക്കുമ്പോൾ തന്റെ അസ്തിത്വത്തിന്റെ അടിസ്ഥാനം ദുഷിച്ചതാണ്, പതറിയതാണെന്ന് പറയാൻ ശ്രമിക്കുകയല്ലേ. തന്റെ ജീവിതത്തിൽ ആകമാനം പാപത്തിന്റെ ശക്തി നിഴലിക്കുന്നു, വ്യക്തിയെ അത് ഗ്രസിക്കുന്നു. മനുഷ്യരാശിയുടെ അധപ്പതനമാണ് ഇവിടെ ഗായകൻ വിവക്ഷിക്കുന്നത്. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ഉത്ഭവ പാപവുമായി ബന്ധപ്പെടുത്തി നമുക്കിതിനെ കാണാൻ കഴിയും. അടിസ്ഥാനപരമായി വിജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും ജീവിതം നയിക്കുവാൻ സങ്കീർത്തകൻ ആഗ്രഹിക്കുകയാണ്. ഇത് മനുഷ്യഹൃദയത്തിന്റെ എല്ലാ ബന്ധങ്ങളിലേക്കും ബന്ധനങ്ങളിലേക്കും രഹസ്യങ്ങളിലേക്ക് പോലും തുളച്ചു കയറുന്നതും വെളിച്ചം വീശുന്നതുമാണ്. ദൈവത്തിന്റെ കാരുണ്യഭാവം അനുസ്മരിപ്പിക്കുന്ന ഈ പദം ഒപ്പം പാപത്തിന്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചും നമുക്ക് താക്കീത് നൽകുന്നില്ലേ? ദാവീദ് രാജാവിന്റെ വ്യക്തിത്വത്തിലേക്ക് വീണ്ടും എത്തിനോക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ ഉടമ്പടി പ്രകാരമുള്ള സ്നേഹം നിഷേധിച്ച രാജാവ് ദൈവീക ബന്ധത്തിൽ നിലനിൽക്കാൻ തത്രപ്പെടുകയാണ്. പാപം മനുഷ്യന്റെ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. അതിന്റെ പരിണിതഫലമായി ദൈവമില്ലാതെ ജീവിക്കാം, ദൈവത്തിൽ നിന്നും ഒളിച്ചോടാം എന്നൊരു ചിന്തയോ രക്ഷപ്പെടലോ ആണ് പാപം മനസ്സിൽ ഉളവാക്കുന്നത്. എന്നാൽ പ്രവാചകനിലൂടെ പ്രതിധ്വനിച്ച ദൈവീക സ്വരം ഇന്നും മനുഷ്യന്റെ കർണപ്പുടങ്ങളിൽ മാറ്റലിക്കൊള്ളുന്നുണ്ട്. അത് ദാവീദിനെ അസ്വസ്ഥനാക്കിയതുപോലെ നമ്മെയും അസ്വസ്ഥരാക്കുന്നു. പിന്നെ അത് നമ്മെ ദൈവീക കാരുണ്യത്തിലേക്ക് ക്ഷണിക്കുന്നു, നയിക്കുന്നു, വിളിക്കുന്നു. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. വിലാപ സങ്കീർത്തനം 51 പഠനം പദങ്ങളുടെ വ്യാഖ്യാനത്തോടെ ഇനി അടുത്തയാഴ്ചയിൽ.